നാളുകൾ കഴിയുമ്പോഴും വി നീഡ് ടു ബി സീരിയസ് അബൌട്ട് സ്പിരിച്വൽ ലൈഫ്. ദിവസങ്ങൾ കഴിയുമോറും ആത്മീയ ജീവിതത്തെ വളരെയധികം സീരിയസ് ആയി എടുക്കണമെന്നാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള ഉദ്ദേശം. ഒരു വാക്യം നമുക്ക് വായിക്കാം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 7:37-39 വാക്യങ്ങൾ. John 7:37-39.
ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു.
യേശു വിളിച്ചു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്ത് ദാഹത്തെ കുറിച്ച് കർത്താവ് അവിടെ സംസാരിക്കുന്നു? എല്ലാ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ അകത്തൊരു ദാഹമുണ്ട്. എന്താ ദാഹം എന്നറിയാമോ? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ. അവന്റെ ദാഹം തീരുന്നത് ദൈവത്തിന് മാത്രം തീർക്കുവാൻ കഴിയുന്നൊരു ദാഹം. ദൈവത്തിന്റെ പ്രസാദം അവന്റെ മേലുള്ളെന്നുള്ള തിരിച്ചറിവ അവന്റെ ദാഹം അവസാനിക്കുന്നത്. ദൈവം അവന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ അവന്റെ ജീവിതത്തിന്റെ ദാഹം അവസാനിക്കുന്നു. യേശു പറയാണ്, കം ടു മീ. ആർക്കെങ്കിലും എനിവണി തേസ്റ്റി, ലെറ്റ് ഹിം കം ടു മീ ആൻഡ് ഡ്രിങ്ക്. ഇത് പറയുകയാണ്, അങ്ങനെ ദാഹിക്കുന്നവൻ, യേശുവിന്റെ അടുക്കൽ നിന്ന് വന്നവൻ, യേശുവിന്റെ അടുക്കൽ വരുന്നവൻ, അവന് ലഭിക്കുന്നതിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണ്. എന്താണ്? ഫ്രം ഹിസ് ഇന്നർമോസ്റ്റ് ബീങ്, ദ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ വിൽ ഫ്ലോ. അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എക്സ്പ്ലനേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. എന്താ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉള്ള പ്രത്യേകത? പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകുവാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു 100,000 ഉപദേശമുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഉപദേശത്തിലേക്കല്ല പോകുന്നത്, ഞാനൊരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. എന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ? ദാറ്റ് ഈസ് ഓൺലി ടെസ്റ്റ്. എന്തുപദേശമായിക്കൊള്ളട്ടെ, ചിലര് പറയുന്നു വിശ്വസിക്കുന്ന ഉടനെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു, ചിലര് പറയുന്നു കാത്തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു, ചിലര് പറയുന്നു വിശ്വസിച്ച് പ്രാപിക്കാൻ പറ്റുമെന്ന്. മൈ ക്വസ്റ്റ്യൻ ഈസ് ദേർ ലിവിംഗ് വാട്ടേഴ്സ് ഫ്ലോ ത്രൂ മൈ ഇന്നർമോസ്റ്റ് ബീയിംഗ്? എന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ? എന്താ ജീവജലത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകുക എന്ന് പറഞ്ഞാൽ? അതിന്റെ അർത്ഥം ഇത് ചെല്ലുന്നിടത്തൊക്കെയും, അവൻ ചെല്ലുന്നിടത്തൊക്കെയും ജീവൻ വ്യാപരിക്കും, അവൻ ചെല്ലുന്നിടത്തൊക്കെയും അനുഗ്രഹം വ്യാപരിക്കും, അവൻ കടന്നു ചെല്ലുന്നിടത്തൊക്കെയും മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ഇതെന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഉള്ളിൽ നിന്ന് ജീവനത്തിന്റെ നദികൾ പുറത്തേക്ക് ഒഴുകുന്നില്ലെന്നുള്ളതാണ്. ഉപദേശം എന്തുമായിക്കൊള്ളട്ടെ, ബി പ്രാക്ടിക്കൽ. കാരണം എല്ലാ ഡോക്ടറിനും ഒരു പ്രാക്ടിക്കൽ വശമുണ്ട്. ആ പ്രാക്ടിക്കൽ വശം സംഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഡോക്ടറിനൊക്കെ ഇറ്റ്സ് എ ബിഗ് സീറോ. ഇന്ന് പ്രഭാതത്തില് ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വെക്കുവാണ് ഞാൻ നിൽക്കുന്നത്. അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എന്റെ ഉള്ളിൽ നിന്ന് ഒരു ജീവൻ പുറത്തേക്ക് വ്യാപരിക്കുന്നുണ്ടോ? ഞാൻ ഇടപെടുന്ന ആളുകൾക്ക് എന്റെ സംസാരത്തിലൂടെ ഒരു ജീവൻ വ്യാപരിക്കുന്നുണ്ടോ? ഞാൻ ഇടപെടുന്ന വ്യക്തികൾക്ക് എന്റെ പെരുമാറ്റത്തിലൂടെ എന്റെ ഉള്ളിൽ നിന്നൊരു ജീവൻ പുറത്തേക്ക് വ്യാപരിക്കുന്നുണ്ടോ? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ജീവൻ വ്യാപരിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, എന്റെ ഉള്ളിൽ നിന്ന് നദി എന്ത് ചെയ്യുന്നില്ല, പുറത്തേക്ക് ഒഴുകുന്നില്ല. വെരി പ്ലെയിൻ, ഇറ്റ്സ് വെരി ക്ലിയർ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാ അത് പുറത്തേക്ക് ഒഴുകാം? നിങ്ങൾ പഴയ നിയമത്തില് ഇസ്രായേലിനെ ദൈവം ആക്കി വെച്ചതിന്റെ ഉദ്ദേശം ചുറ്റുമുള്ള ജാതികൾക്കൊരു അനുഗ്രഹമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം അവരെ പ്രത്യേകമായിട്ട് തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം അവർ ചുറ്റുപാടുമുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കണം. കാരണം അവരാണ് ദൈവത്തിന്റെ സാന്നിധ്യം ക്യാരി ചെയ്യുന്നത്, അവരാണ് ദൈവത്തിന്റെ പ്രമാണമുള്ള ജനം, അവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനം. കാരണം അവർക്ക് പുരോഹിതന്മാർ അനുഗ്രഹ വാചകം പറഞ്ഞിങ്ങനെയാണ്, യഹോവ തിരുമുഖം ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. എന്തിനാ അനുഗ്രഹം പറയുന്നത്? ഈ അനുഗ്രഹത്തിന്റെ വചനങ്ങൾ പുരോഹിതൻ പറയുന്നതിന്റെ അർത്ഥം ഇതാണ്, യു നീഡ് ടു ബി എ ബ്ലെസ്സിംഗ് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കുവാൻ, അവർക്കൊരു ബ്ലെസ്സിംഗ് ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രതിനിധിയായി പുരോഹിതൻ പറയുകയാണ്, യഹോവ തിരുമുഖം ഉയർത്തി നിന്റെ മേൽ പ്രകാശിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ മാസ്റ്റർ പ്ലാൻ അതാ. ഒരു ചെറിയ കൂട്ടമായി ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തിന്റെ ഉദ്ദേശം ഒരു അനുഗ്രഹമായിരിക്കുവാൻ. എന്താ സംഭവിച്ചത്? പ്രമാണം കിട്ടിയ ജനം ദൈവത്തിന്റെ സാന്നിധ്യമുള്ള നിയമപട്ടകം ക്യാരി ചെയ്തുകൊണ്ട് നടന്ന ജനം, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, പിതാക്കന്മാർ നിമിത്തം ദൈവത്തിന് പ്രിയമായിരിക്കുന്ന ജനം, അവർക്കൊരു അനുഗ്രഹമാകാൻ കഴിഞ്ഞില്ല. കഥ പറഞ്ഞത്, ഞാൻ നിങ്ങളെ എന്റെ അരക്കച്ചയോട് ചേർത്ത് പറ്റിയിരിക്കുമാറാക്കി. ഇതാ ദൈവം അവർക്ക് വേണ്ടി ചെയ്തേ. ഒരു അരക്കച്ച ഒരു മനുഷ്യന്റെ ശരീരത്തെ പറ്റിയിരിക്കുന്ന പോലെ അവരെ പറ്റിയിരിക്കുവാൻ തക്കവണ്ണം അവരുടെ കൂടെ നടന്ന ദൈവം. പകൽ മേഘസ്തംഭം, രാത്രി അത്തിത്തൂണ്, എല്ലാ ദിവസവും മന്ന. എന്താണറിയാമോ ഉദ്ദേശം? ഈ മേഘസ്തംഭം, ഈ അഗ്നിസ്തംഭം, ഇതെല്ലാം കൊടുത്തതിന്റെ ദൈവസാന്നിധ്യം കൊടുത്തതിന്റെ ഉദ്ദേശം ഇതാണ്, ഒരു അനുഗ്രഹമായിരിക്കുവാൻ, ടു ബി എ ബ്ലെസ്സിംഗ് ടു അതർ പീപ്പിൾ, മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിരിക്കുവാൻ. ജാതികൾ നിന്റെ വെളിച്ചത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉപേക്ഷതയിലേക്കും കടന്നു വരും. മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായിരിക്കുവാൻ, മറ്റുള്ളവർ വെളിച്ചം കാണേണ്ടത് ഇസ്രായേലിനെ കണ്ടു വേണമായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ദൈവം അവരെ അനുഗ്രഹിച്ചത്. അവരോട് പറഞ്ഞു, നിങ്ങൾ വലിയ ജാതി ആയതുകൊണ്ടല്ല, നിങ്ങൾ ചെറിയ ജാതിയാ, പക്ഷെ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ത് സംഭവിച്ചെന്നറിയാം? കർത്താവസ്ഥാനം പറയേണ്ടി വന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്കാൻ കൊടുക്കും. മത്തായിയുടെ സുവിശേഷം അതിന്റെ 21:43 Matthew 21:43
അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു.
നോക്കുക സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു, കർത്താവ് നാളുകൾ നോക്കി ഫലം കായ്ക്കുമോ? കാരണം ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനിൽ ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് അനുഗ്രഹമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം ഒരാളെ തെരഞ്ഞെടുക്കുന്നത് ഒരു വെളിച്ചമായിരിക്കാൻ വേണ്ടിയിട്ടാണ്. ദേ നീഡ് ടു ബി എ ബ്ലെസ്സിംഗ്, ദേ നീഡ് ടു ബി എ ലൈറ്റ് ഫോർ അതർ പീപ്പിൾ. ഇതാ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശം. കാരണം എന്താ, എങ്ങനെ അവർ ഫലം കായ്ക്കുന്നേ? കാരണം ദൈവം അവരിൽ വസിക്കുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യം അവർ ക്യാരി ചെയ്യുമ്പോൾ, ദൈവത്തോടുകൂടി അവർ നടക്കുമ്പോൾ, ദേ വിൽ ബിക്കം എ ബ്ലെസ്സിംഗ്. ഇത് ദൈവത്തിന്റെ പ്ലാൻ. ഈ സത്യം നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ ക്യാരി ചെയ്ത് ഒരു ബ്ലെസ്സിംഗ് ആകണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു തോട്ടം ഉണ്ടാക്കി, കല്ലുകളെല്ലാം പെറുക്കിക്കളഞ്ഞു, അതിനു ചുറ്റും വേലി കെട്ടി, നല്ല വിധ വിത്തതിന്റെ അകത്തിട്ടു, പക്ഷെ കായ്ച്ചത് കാട്ടുമുതിരിങ്ങ. ദൈവം ഇതെല്ലാം, ദൈവം ബൗണ്ടറി ഉണ്ടാക്കുന്നത്, കല്ലുകൾ എടുത്തു കളയുന്നത്, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിന്റെ ദൈവത്തിന്റെ ഉദ്ദേശം ഒരു അനുഗ്രഹമായി അത് തീരണം. മറ്റുള്ളവർ അതിന്റെ ഫലങ്ങൾ ഭുജിക്കണം, മറ്റുള്ളവർ അതിലൂടെ അനുഗ്രഹം പ്രാപിക്കണം, അങ്ങനെ ലോകത്തിലേക്ക് മുഴുവൻ ദൈവത്തിന്റെ അനുഗ്രഹം കടന്നു പോകണം. ഇതാ ദൈവത്തിന്റെ പ്ലാൻ. അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഈ പ്ലാനോടുകൂടിയാ വിളിച്ചത്. അബ്രഹാമിന്റെ പറഞ്ഞു, യു വിൽ ബി എ ബ്ലെസ്സിംഗ്, നീ ഒരു അനുഗ്രഹമായിരിക്കും, ചുറ്റുപാടുമുള്ള തലമുറകളിലൂടെ നീ അനുഗ്രഹമായിരിക്കും. അതാ ദൈവത്തിന്റെ പ്ലാൻ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ, ഇവിടെ ഇരിക്കുന്ന നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ. വി നീഡ് ടു ബി എ ബ്ലെസ്സിംഗ്. പക്ഷെ അവർ പരാജയപ്പെട്ടു പോയി. കർത്താവ് പറഞ്ഞു, ദൈവരാജ്യം ഞാൻ എടുക്കുക കേട്ടോ, ഞാൻ അതിന്റെ ഫലം കൊടുക്കുന്ന ഒരു ജാതിക്ക് കൊടുക്കാൻ പോവാ. അതാണ് നമ്മൾ അതാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഉദ്ദേശം എന്ന് പറയാമോ, ഇസ്രായേലിനടുത്ത് നമുക്ക് കിട്ടിയോണ്ടാ, നമുക്ക് കിട്ടിയോണ്ടാ. അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്ന് ഈ മനോഹരമായ പാട്ടുകൾ ഇന്ന് പാടാനായിട്ട് കഴിഞ്ഞത്. അധികാലയും തിരുമുഖം തേടി അർപ്പണിപ്പേൻ എന്നെ. ഇനി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ദൈവരാജ്യത്തിലായി, പക്ഷെ ഞാൻ ഫലം കൊടുക്കുന്നുണ്ടോ? എന്റെ ചുറ്റുപാടുമുള്ളവർക്ക് ഞാനൊരു ബ്ലെസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതാ അതുകൊണ്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാ, യേശു പറഞ്ഞ, പിതാവിന്റെ അടുക്കൽ പോയിട്ട് ഞാൻ ആ വാഗ്ദത്ത് നിങ്ങളുടെ മേൽ അയക്കും. പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവ് ഒരുവന്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അവനൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. അവൻ മറ്റുള്ളവർ അല്പസമയം ഇടപെടുമ്പോൾ അതൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. അവൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. മറ്റുള്ളവർക്ക് അവന്റെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. അവൻ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കും. ഹി വിൽ ബിക്കം എ ബ്ലെസ്സിംഗ്. പക്ഷെ നിങ്ങൾക്കറിയാമോ, ദൈവസഭയുടെ ആദ്യത്തെ ഒരു 60-65 വർഷത്തെ ചരിത്രത്തിന്റെ അവസാനം വെളിപ്പാടിന്റെ പുസ്തകം എഴുതിയപ്പോൾ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ തിരഞ്ഞെടുക്കപ്പെട്ട, അല്ലെങ്കിൽ ആ 7 സഭകൾക്ക് ദൂതെഴുതുമ്പോൾ 5 സഭകളോടും കർത്താവിന് പറയുന്ന ഒരു വാചകം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുകയായിരുന്നു. എന്താണെന്നറിയാമോ, റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. വൈ, എന്തുകൊണ്ടാണ് കർത്താവിന് ഇത് പറയേണ്ടി വന്നേ? കാരണം ഫലം കായ്ച്ചില്ലെന്ന്. പുത്രന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവരാജ്യത്തിലായി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവ് പ്രതീക്ഷ പോലെ എന്തൊഴുകുന്നില്ല, ജീവജലത്തിന്റെ നദി ഒഴുകുന്നില്ല. എവിടെയോ തടസ്സപ്പെട്ടിരിക്കുക, എവിടെയോ ബ്ലെസ്സിംഗ് ആകുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് 5 സഭകളോടും പറഞ്ഞൊരു ദൂതുണ്ട്, മാനസാന്തരപ്പെടുക. ചില വാണിംഗ് കൂടെ കൊടുത്തു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിലവിളക്ക് നീക്കിക്കളയും. അടുത്ത കാര്യം വീണ്ടും പറഞ്ഞു, ഞാൻ വളരെ ഭയത്തോടുകൂടി വായിക്കുന്ന ഒരു വാചകമാണ്, ഞാൻ മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും അവർ മാനസാന്തരപ്പെടാകിയാൽ. നോക്ക്, മാനസാന്തരപ്പെടാൻ ദൈവം എന്തുകൂടെ തരുന്നുണ്ട്? ഒരു സമയം കൂടെ തരുന്നുണ്ട്, ഒരു സമയം കൂടെ തരുന്നുണ്ട്. വീണ്ടും കർത്താവ് ലവോദിക്യ സഭ, ഞാൻ ഓർത്തു, ലവോദിക്യ സഭയെ കർത്താവ് തള്ളിക്കളഞ്ഞ് ഞാൻ ഓർത്തത്, കാരണം അവരുടെ സിറ്റുവേഷൻ വായിക്കുമ്പോഴത്തേന് ഒരു പ്രതീക്ഷിക്കും വകയില്ല. അരിഷ്ടനും ദരിദ്രനും നഗ്നനും കുരുടനുമായിരിക്കുന്ന ഒരു സഭ, പക്ഷെ ആ സഭയോടും കർത്താവിന്റെ ദൂത് പറയാനുണ്ട്, ബി സെലസ് ആൻഡ് റിപ്പൻറ്റ്. അവരോടും കർത്താവിന്റെ ദൂത് പറയാനുണ്ട്, ബി സെലസ് ആൻഡ് റിപ്പൻറ്റ്. എന്നൊരു കാര്യം പറഞ്ഞു, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് തകർന്നു പോയ ഒരു സഭയോടും ദൈവത്തിനൊരു ദൂത് പറയാനുണ്ട്, ബി സെലസ്. ഒരു സഭയോട് പറഞ്ഞ ദൂത് കേട്ടി നിർത്തിപ്പോയി, ഞാൻ ഏത് നാഴിക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുന്നില്ല, അതുകൊണ്ട് ജാഗ്രതയുള്ളവനായിരിക്കുക. നമുക്ക് സ്വരങ്ങളെ ഈ വാക്യൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തൊരു കുലുക്കം ഉണ്ടാകുന്നില്ലേ? കർത്താവിന് പറയാ, ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഉണ്ടെന്ന് അറിയാമോ, എവിടെയോ ദൈവ സാന്നിധ്യം വഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയി, എവിടെയോ പരിശുദ്ധാത്മാവിന്റെ പുറത്തേക്കുള്ള ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി, എവിടെയോ ബ്ലോക്കുകൾ വന്നു, എവിടെയോ തടസ്സങ്ങൾ വന്നു, എവിടെയോ പരാജയങ്ങൾ വന്നു. ഈ പ്രഭാതത്തില് ഒരു മാനസാന്തരത്തിലേക്ക് ദൈവസഭ മടങ്ങി വരുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുക. ചുറ്റുപാടുമുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ജാതികൾക്ക് നാം ആയിരിക്കണം ഒരു ബ്ലെസ്സിംഗ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആണ്. ഞായറാഴ്ച മാത്രമുള്ള, അല്ലെങ്കിൽ ഇടദിവസമുള്ള ഒരു മീറ്റിംഗ് മാത്രമാണെന്ന് ചിന്തിക്കരുത്. ദൈവസഭ അല്ലെങ്കിൽ ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം, നോ. ഇവിടെ നമ്മൾ സാധാരണ മീറ്റിങ്ങിൽ പിള്ളേരോട് പറയും, മാറിയിരിക്കണം, സംസാരിക്കരുത്, പക്ഷെ നമ്മൾ പ്രായമുള്ളവരൊക്കെ നമ്മൾ വളരെ അടക്കത്തോടുകൂടിയിരിക്കുക. നോ, അതല്ലെന്ന്, അങ്ങനെ ഇരിക്കണം. അതല്ല ദൈവത്തിന്റെ നമ്മളെ കുറിച്ചുള്ള ഉദ്ദേശം. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ, നാം ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കണം. ജീവജലത്തിന്റെ നദി പുറത്തേക്ക് ഒഴുകണം, ചുറ്റുമുള്ള പേർ അനുഗ്രഹം പ്രാപിക്കണം. എന്താ തടസ്സം? കഥാപറ എവിടെയാ തടസ്സം? നോക്കിയിട്ട് മാനസാന്തരപ്പെടണം. ഞാൻ ലജ്ജിച്ചു പോയൊരു കാര്യം പറ ഞാൻ ഒരു സഹോദരനെ കുറിച്ച് വായിച്ചു. അദ്ദേഹം വളരെ സീനിയർ ആയിട്ട് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരാളാണ്. എല്ലാ ദിവസവും രാത്രി 12 മണി മുതൽ 3 മണി വരെ അദ്ദേഹം പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന്റെ പ്രയർ ടൈം ഇതാ. എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന ഉന്നത ഏറ്റവും ഉയർന്ന പദവി എന്ന് പറഞ്ഞാൽ, സാധാരണ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പദവി ഏതാണോ, മന്ത്രി കഴിഞ്ഞാൽ അടുത്ത പദവി എന്താണോ, അതിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യൻ 12 to 3 വരെ അദ്ദേഹം പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കുക ദൈവത്തിന്റെ മുൻപിൽ. ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി പോയി. ദൈവമേ, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്, 2 മണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാത്തതിനോട് എനിക്ക് ഇടപാടുകൾ വേണമെന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. കാരണം അവൻ പിശാചിന്റെ കയ്യിലെ ആയുധമായി തീരേ ഉള്ളൂ. അതുകൊണ്ട് അവനുമായിട്ട് ഇടപാട് വേണ്ട, അവൻ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ചെയ്യത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പോളിസി. അദ്ദേഹം കാണുന്നവരോടൊക്കെ പറയും, മിനിമം 2 മണിക്കൂറെങ്കിലും ദൈവസേന ഇരിക്കാത്തതിനുമായിട്ട് ഒരു ബന്ധം പോലും ഉണ്ട്, കാര്യമില്ല. ഞാൻ പറഞ്ഞത് അമിത തീക്ഷണമാണെന്ന് നമുക്ക് തോന്നാം. ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഹൃദയം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അല്ല, 2 മണിക്കൂർ പ്രാർത്ഥിക്കത്തിൽ അവരുടെ ഇടപാടില്ല എന്നുള്ളതല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അകത്ത് തീക്ഷ്ണത കണ്ടോ? അതാ ഞാൻ ചിന്തിച്ചത്. ഒരു നിയമം വെക്കുകയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കാത്ത, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാത്ത ഒരുവന് ഒരു പരാജയമായി പോവും, ഒരു ബ്ലെസ്സിംഗ് ആകാൻ കഴിയാതെ പോവും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേന് ഞാൻ വീണ്ടും ദൈവം പറഞ്ഞ ഒരുപാട് വീഴും. കർത്താവേ, എന്നെ കുറിച്ചുള്ള ഉദ്ദേശം ഞാനൊരു ബ്ലെസ്സിംഗ് ആയിരിക്കാനാണല്ലോ. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി അവിടുത്തെ സന്നിധിയിൽ എന്താ കർത്താവേ തടസ്സം? എന്താ ദൈവത്തിന്റെ സാന്നിധ്യം ക്യാരി ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എന്റെ തടസ്സം? എന്താ എന്റെ മനസ്സ് മാറിക്കിടക്കുകയാണോ? എന്റെ മനസ്സ് ഈ ലോകത്തിലെ കാര്യങ്ങളിൽ കിടന്ന് ഒട്ടം കറങ്ങുകയാണോ? എന്റെ കാര്യപരിപാടികൾ എന്റെ കുടുംബത്തെക്കുറിച്ച്, എന്റെ മക്കളെക്കുറിച്ച്, എന്റെ കുടുംബത്തെക്കുറിച്ച് മാത്രമാണോ? അതിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ കേട്ട് ദൈവ ഇഷ്ടം ചെയ്യുവാനാണോ എന്റെ ജീവിതത്തിന്റെ പർപ്പസ്? ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഈ പ്രഭാവത്തിൽ ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെടുക്കലേക്ക് വരുന്നു. നിങ്ങളോടത് പറയുമ്പോൾ അത് ഞാൻ ഈ പറയുന്നതിന്റെ ആ ഫുൾ ഫോഴ്സിൽ ഞാൻ എന്നോട് സംസാരിക്കുക. സോറി, കർത്താവിന് മാനസാന്തരപ്പെടാൻ സമയമുണ്ട് കേട്ടോ. ഒരു സമയം അനുവദിക്കും. എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കത്തില്ലെന്ന് എഴുതി വെച്ചിരിക്കുന്നു. നാം ഇവിടെ ഇരുന്ന് കർത്താവ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മോട് പറയുന്ന വചനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാതെ നാം കടന്നു പോവുകയാണെങ്കിൽ ഒരു സമയം വരെ അതുണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ അത് അവസാനിക്കുമെന്ന അതൊന്നെ ഓർപ്പിക്കുന്നു. ഞാനത് പറയുമ്പോൾ എനിക്കറിയാം ദിവസം തോറും മാനസാന്തരോട് ഒത്തിരി സഹോദരങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അവരോട് സംസാരിക്കുന്നതിനേക്കാൾ അധികം ദൈവസന്നിധിയിൽ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ അല്പം പോലും നടക്കാത്ത സഹോദരങ്ങളുടെ ഞാൻ പ്രഭാവത്തിൽ സംസാരിക്കുന്നു. ജാഗ്രതയുള്ളവരായിരിക്കുക. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, രക്ഷ നാം പ്രതീക്ഷിച്ചതിനേക്കാൾ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? രാത്രിയുടെ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് പകലിന്റെ ആയുധവർഗം ധരിക്കാം. വായിച്ചു നിങ്ങൾ അവർക്ക് റോമാലേഖനം. പതിമൂന്നാം അധ്യായം അതിന്റെ 11 വാക്യം, റോമൻസ് ചാപ്റ്റർ 13:11-14.
ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു. എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയായികയിൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കുക. വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലുമല്ല, ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലുമല്ല, പിണക്കത്തിലും അസൂയയിലുമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുകയും മോഹങ്ങൾ ജനിക്കുമാറ് ജലത്തിനായി ചിന്തിക്കരുത്.
വളരെ സീരിയസ് ആയിട്ട് പോലീസ് പറയുക, രക്ഷ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ആൾക്കാരോട് തന്നെ ഇത് പറയുന്നത്. രക്ഷിക്കപ്പെട്ടു, വീണ്ടും രക്ഷയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായുള്ള രക്ഷയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക. ആ കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നു. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ, കർത്താവിന്റെ വരവെടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സമയം വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സമയമായി, എഴുന്നേൽക്കാനുള്ളൊരു സമയം നമ്മുടെ മുൻപിലായി. അതിനുള്ള ഒരു സമയം മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ സഹോദരങ്ങളെ. അതുകൊണ്ട് പറഞ്ഞു, മാറ്റിവെക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ മാറ്റിവെക്കണം ഈ സമയങ്ങളിൽ. നമുക്ക് ലോകക്കാരൻ ഇവിടെ അവൻ കറങ്ങി നിൽക്കുക, നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാരോട് സംസാരിക്കുക. കാരണം ഒരു ഈ ലോകത്തിലുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ ഹോപ്പ് പണമായിരുന്നു, മണി. ഒറ്റ ദിവസം കൊണ്ട് അവന്റെ പണത്തിലുള്ള പ്രത്യാശ മുഴുവൻ അസ്തമിച്ചു. അവൻ ഇന്ന് കൺഫ്യൂസ്ഡ്. ഇനി നാളെ ബാങ്കിലുള്ള പണവും കിട്ടോ ഇല്ലെന്നുള്ള കാര്യത്തിൽ അവന് ഉറപ്പില്ല. അവൻ ആകെപ്പാടെ വിറച്ചു നിൽക്കുക. അതിന്റെ നടുവിൽ അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കേണ്ടവരായിരുന്നു ദൈവമക്കൾ. അവനോട് പറയേണ്ടതായിരുന്നു, ഈ കാണുന്നൊക്കെ നശിച്ചു പോകുന്നു, ഈ കാണുന്നൊക്കെ ദൈവം ക്ഷയിക്കുമെന്ന്, എന്നാൽ കാണപ്പെടാത്ത ഒന്ന് അത് ദൈവം ഒരുക്കുന്നുണ്ടെന്ന് എന്ന് പറയാൻ ബാധ്യസ്ഥരായിരുന്നു നമ്മൾ. നമ്മളത് ധൈര്യത്തോടെ പറയണമായിരുന്നു. അവിടെയാണ് നാം വെളിച്ചമായി തീരുന്നത്, അവിടെയാണ് നാം ബ്ലെസ്സിംഗ് ആയിത്തീരുന്നത്. വൈ, എന്തുകൊണ്ടെന്നറിയോ പറ്റാത്ത? എവിടെയോ ആത്മാവിന്റെ അപ്പുറത്തേക്കുള്ള ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ തടസ്സപ്പെട്ടു നിൽക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാതെ, ശ്രദ്ധിക്കണേ, വീട് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കാത്ത ഒരാൾക്ക് പോലും ഒരു ബ്ലെസ്സിംഗ് അയക്കാനായിട്ട് കഴിയത്തില്ല. കാരണം പരിശുദ്ധാത്മാവ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നേ. ആത്മാവിന്റെ ശബ്ദത്തിന് കാതോർത്ത്, കർത്താവേ ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത് കർത്താവേ, ഞാൻ ഇന്ന് ആരുടെ അടുക്കല പോകേണ്ടത് കർത്താവേ, ഞാൻ എന്താ പറയേണ്ടത് കർത്താവേ, ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവേ എന്ന് ചോദിക്കാൻ പരിശുദ്ധാത്മാവിനെ ശ്രദ്ധിക്കാൻ. അല്ലെങ്കിൽ അനേകം പേർക്ക് പരിശുദ്ധാത്മാവ് ഒരു തിയറിയാണ്, ഒരു തിയറി. രക്ഷിക്കപ്പെട്ട് 25 വർഷം കഴിയുമ്പോൾ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ കേൾക്കാൻ നമ്മൾ പഠിക്കണം സഹോദരങ്ങളെ. കഴിഞ്ഞിടയ്ക്ക് രക്ഷിക്കപ്പെട്ട ആൾക്കാരെ ഞാൻ കാണുമ്പോൾ അത്ഭുതപ്പെടുക, എത്ര പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ടവർ നടക്കുക. വർഷങ്ങൾ കഴിയുമ്പോൾ നാം എന്ത് ചെയ്യുക? നാം തിരിച്ചറിഞ്ഞ് നന്മതിന്മകളെ തിരിച്ചറിയുവാൻ പഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവരായി തീരണം ദൈവം ആഗ്രഹിക്കുക. 25 വർഷം വിശ്വാസത്തിലാണെന്ന് ആരോടെങ്കിലും പറയുമ്പം ഒരു കാര്യം ഓർത്തോണം, 25 വർഷം കൊണ്ട് എത്രത്തോളം പരിശുദ്ധാത്മാവിനെ കേട്ടു. 10 വർഷമായി ഞാൻ വിശ്വാസത്തിലാണ് എന്ന് ആരോടെങ്കിലും പറയുമ്പോൾ അകത്തൊരു ചോദ്യം ഒഴുകിക്കോണം, ഈ 10 വർഷമായി എത്രത്തോളം ദൈവത്തെ എനിക്കറിയാം, എത്രത്തോളം ഞാൻ ദൈവത്തിന്റെ കൂടെ നടന്നു. ദൈവകാര്യം മാത്രം സ്ഥിതിയായിട്ടെടുക്കരുത്. നമ്മൾ വിചാരിക്കുന്ന കർത്താവ് ഒന്നും അറിയുന്നില്ലെന്നോ? ഓരോരുത്തരെയും കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ട്. വളരെ സ്ഥിതിയായിട്ട് ദൈവകാര്യങ്ങൾ എടുക്കുന്ന വ്യക്തിയാണ്. അവരോടൊരു വാണിംഗ് കർത്താവിന് പറയാനുണ്ട്, ഞാൻ അപ്പനാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള അനുസരണം എവിടെ? അപ്പനാ ദൈവമെന്ന് ഒരാൾ പറയും പോർത്തോണം, അപ്പനാണെങ്കിൽ അപ്പനോടുള്ള ബഹുമാനം. അത് ഈ കൂട്ടായ്മ മാത്രമല്ല കേട്ടോ, നോ, മുഴു ജീവിതത്തിലും അപ്പനോടുള്ള ബഹുമാനം. രണ്ട്, ദൈവം ലോർഡ്, നമ്മൾ പറഞ്ഞു ദൈവം യജമാനൻ, എന്റെ കർത്താവ്. ഞാൻ കർത്താവാണെങ്കിൽ എന്നോടുള്ള അനുസരണം എവിടെ എന്ന് കർത്താവ് ചോദിക്കുക. എത്ര ലൈറ്റാട്ടാ നമ്മുടെ സന്ധ്യാപ്രാർത്ഥന പോലും, എത്ര ലൈറ്റാ. അങ്ങോട്ടും വർത്താനം പറഞ്ഞ്, ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ്, സ്ട്രഗിളിങ്. ഞാൻ പറഞ്ഞു, ഞാൻ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക. സാറേ, ഞങ്ങൾക്കൊരു കൊച്ചു കുഞ്ഞുണ്ട്, സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥിക്കാനും അവൻ അവിടെ കിടന്ന് ബഹളമായിരിക്കും. പക്ഷേ വി നീഡ് ടു സൈലൻസ് ദം, നമ്മൾ അവരോട് പറയണം. ദൈവത്തിന്റെ കാര്യങ്ങൾ മാത്രം സില്ലിയായിട്ട് എടുക്കരുത്, നമ്മുടെ ജീവനാണല്ലോ. ദൈവത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവനാകട്ടോ. ഒരു ദിവസം 8 മണിക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, 500 ന്റെയും 1000 ന്റെയും നോട്ട് ഇനി മുതൽ അസാധുവാ. അതുപോലെ അടുത്തൊരു പ്രഖ്യാപനം വരാൻ പോവാ, ഗെറ്റ് റെഡി. ശ്രദ്ധിച്ചു, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ആരും, വചനം പറയുകയാണ്, ഞാൻ കള്ളനെ പോലെ വരും, നനയാത്ത നാഴികയിൽ വരും. രണ്ടു തരത്തിൽ അതിനെക്കുറിച്ചുള്ള അർത്ഥമുള്ളത് ഏതെന്നറിയാമോ? ഒന്ന്, മാനസാന്തരപ്പെടാത്തവന്റെ മേൽ കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ട് നനയാത്ത നാഴികയിൽ വരും, കാരണം കർത്താവ് സ്നേഹിക്കുന്ന പിതാവാണ്. 2, ഈ ലോകത്തിൽ കർത്താവ് യേശു ക്രിസ്തു വരും, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. കർത്താവ് നേരത്തെ പറഞ്ഞിട്ടൊന്നുമല്ല, കർത്താവ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തെമ്പാടും ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ലോകത്തെമ്പാട് ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുക, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. അന്ന് ഒത്തിരി പേര് കരഞ്ഞു 8 മണി അന്ന് കഴിഞ്ഞപ്പോഴത്തേന്, കാരണം കോടിക്കണക്കിന് രൂപ വേസ്റ്റായി. അതിനേക്കാളും വലിയ കരച്ചിൽ സംഭവിക്കാൻ പോകുന്ന നാഴിക വരാൻ പോവാ, അതിനേക്കാളും വലിയ കരച്ചിൽ സംഭവിക്കാൻ പോവുക. എന്തായിരിക്കും ആ കരച്ചിൽ അറിയാമോ? ഇത്രയും നാള് കർത്താവ് എനിക്ക് സമയം തന്നിട്ടും, ഇത്രയും നാള് അവനോട് സംസാരിച്ചിട്ടും, അവന്റെ വാക്കുകൾക്ക് ഞാൻ പുല്ലുവിലയാണല്ലോ കൽപ്പിച്ചതെന്ന് ഒരു കൂട്ടം ആൾക്കാർ നിലവിളിക്കുന്ന സമയം വരാൻ പോവുക. അന്ന് നിലവിളിക്കാതിരിക്കാനാ കർത്താവ് ഇന്ന് സംസാരിക്കുന്നത്. കർത്താവ് കൊണ്ട് പറഞ്ഞത്, ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കർത്താവ് വീണ്ടും ദിവസങ്ങളോട് സംസാരിക്കുന്നതാ, ഞാൻ എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ഇന്ന് ഓരോ ഞായറാഴ്ചയും ഇവിടെ ദൈവവചനം കേൾക്കുമ്പോൾ ഓർക്കണമേ സഹോദരങ്ങളെ, അന്ന് നിലവിളി ഉയരാതിരിക്കുവാൻ ഇന്ന് കർത്താവ് ഒരു വാളുമായിട്ട് നമ്മുടെ അടുത്തേക്ക് വരിക. ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കാൻ ഈ ചോദ്യമായിട്ട് വേണം പോകാൻ ഇവിടുന്ന്. ഇന്ന് ആ വചനം കേൾക്കും, അതിനു മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. എന്റെ ഉള്ളിൽ നിന്നും ജീവനം പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയം ചലഞ്ച് ചെയ്യപ്പെടുന്നുണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ദൈവത്തെ കാണുന്നുണ്ടോ? ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ദൈവത്തിന് വേണ്ടിയുള്ളൊരു തേഴ്സ് അനുഭവപ്പെടുന്നുണ്ടോ? ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നത് ചിലര് സംസാരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് വലിയൊരു ദാഹമാണ് ദൈവത്തെ അറിയണം. ഇങ്ങനെ അറിഞ്ഞാ പോരാ, ആ സഹോദരൻ അറിയുന്ന പോലെ എനിക്ക് ദൈവത്തെ അറിയണം. ആ വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്ന പോലെ ആ ഭയം ബഹുമാനം ദൈവത്തോട് എനിക്ക് ഉണ്ടാകണം. ആ വ്യക്തി ദൈവത്തോടുകൂടെ നടക്കുന്ന പോലെ എനിക്കും ദൈവത്തോടുകൂടെ നടക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ മെസ്സേജ് അല്പസമയം കേട്ടുള്ളൂ, രാത്രി കിടക്കാൻ നേരം ഓർത്ത് വന്നാൽ ശരി എന്ന് എന്ത് ചെയ്തേക്കാം, ഒരു മെസ്സേജ് കേട്ടേക്കാൻ നേരം 5 മിനിറ്റ് കേട്ടുള്ളൂ. പക്ഷെ 5 മിനിറ്റ് കൊണ്ടുണ്ടല്ലോ ഞാൻ കിടക്കലിന് ചാടി എഴുന്നേക്കുക. കാരണം അദ്ദേഹം പറഞ്ഞു, അവന്റെ തൂവലുകൾ കൊണ്ട് തന്നെ മറയ്ക്കുമെന്നൊരു വാക്യമുണ്ട്. ദൈവത്തിന്റെ തൂവലുകൾക്കകത്ത് ഒന്ന് മറഞ്ഞ് ആ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. കാരണം അവൻ തന്റെ തൂവൽ കൊണ്ടൊന്ന് മറയ്ക്കും ദൈവമാ ചാടി എഴുന്നിട്ട് ഞാൻ. കാരണം എന്താണെന്നറിയാമോ? ആ സഹോദരന്റെ ആ 2 മിനിറ്റ് നേരത്തെ ആ ഒരു വചനം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്കും വേണം ഈ ദൈവത്തിന്റെ തൂവലുകൾക്കകത്ത് ഒന്നിരിക്കുന്ന ഒരു അനുഭവം. അതാ ജീവജലത്തിന്റെ നദി ഒഴുകുക. ഞാൻ കേട്ടത് സീഡിയാ. അദ്ദേഹം ചിലപ്പോ ഒരുപക്ഷെ 2 വർഷം മുമ്പ് പ്രസംഗിച്ചതായിരിക്കാം, അദ്ദേഹം ഒരുപക്ഷെ 5 വർഷം മുമ്പ് പ്രസംഗിച്ചതായിരിക്കാം. പക്ഷെ ഇപ്പോഴും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു തേഴ്സ്റ്റ് വരിക, ഒരു ദാഹം വരിക, എനിക്കും ഈ ദൈവത്തെ അറിയണം, എനിക്കും ഈ ദൈവത്തെ അനുഭവിക്കണം, എനിക്കും എന്റെ കർത്താവിനെ കേൾക്കണം, എനിക്കും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കണം, എനിക്കും ഒരു അനുഗ്രഹമായി തീരണം. ഇതുവരെ വന്ന മറ്റൊരു ചിന്തയും കൂടെ നിങ്ങളോട് പറയാം. ഈ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ 2 കാളക്കൊരുമിച്ച് മുഖം വെച്ചിരിക്കാൻ പോകുന്ന പോലെയാണ്. 2 കാളക്ക് ഒരു മുഖം വെച്ചിട്ട് ഒരുമിച്ച് പോകുന്ന പോലെയാണ്. അതിൽ 1 കാള ശരിക്കും നടന്നില്ലെങ്കിൽ മറ്റേ കാള ഭാരം മുഴുവൻ വഹിക്കേണ്ടി വരും. ഒത്തിരി പേര് ഒത്തിരി ഭാരം വഹിക്കും. ചില ഭർത്താക്കന്മാരിങ്ങനെ ഭാരം വഹിച്ചുകൊണ്ട് പോവുക. കാരണം അറിയാവോ? അപ്പുറത്തെ സൈഡിൽ നിന്ന് കാള നടക്കുന്നില്ല. അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ മന്നിപ്പടിച്ച് നിൽക്കുന്ന കാരണം ഭാരം മുഴുവൻ 1 കാള ഇത് മുഴുവൻ വഹിച്ചുകൊണ്ട് പോവുകയാണ്. പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ വളരെ ഉത്സാഹത്തോടെ ആത്മീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ മന്നിപ്പടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടം, കുഞ്ഞുങ്ങൾക്ക് നഷ്ടം, ദൈവസഭയ്ക്ക് നഷ്ടം, നിങ്ങളുടെ കുടുംബ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടേണ്ട ചുറ്റുപാടുകൾക്ക് നഷ്ടം. ചിലടത്ത് ഭാര്യമാരിങ്ങനെ നോമ്പ് വലിച്ചോണ്ട് പോവാ, ഭർത്താക്കന്മാരിങ്ങനെ മന്നിപ്പടിച്ച് നിൽക്കുക, അവര് മൊത്തം ഭാരം വഹിച്ചുകൊണ്ട് പോവുക, മറ്റേ ആളിങ്ങനെ മന്നിപ്പടിച്ച് പതിയെ 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 നിൽക്കുക. അനേകർക്ക് ബ്ലെസ്സിംഗ് ആകേണ്ട കുടുംബങ്ങള് ഒരാളിങ്ങനെ ഭാരം വഹിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. 100,000 പോരാട്ടം കഴിഞ്ഞാലേ അവർക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. 100,000 പ്രതിസന്ധികളാ തരണം ചെയ്താലാ അവർക്കൊന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നേ. പ്രിയ ഭർത്താക്കന്മാരായ സഹോദരന്മാരെ, അങ്ങനെ ഭാര്യമാര് ഒരു നുഖം ചുമന്നങ്ങനെ പോകാനായിട്ട് വിടരുത്. ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. ആത്മീയ ഉത്തരവാദിത്വം എടുക്ക കുടുംബത്തിന്റെ. ഭാര്യ അല്ല എടുക്കേണ്ടത്, ഭർത്താവ് എടുക്കേണ്ടത്. ടേക്ക് അപ് ദ റെസ്പോൺസിബിലിറ്റി. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുക. ടേക്ക് അപ് ദ റെസ്പോൺസിബിലിറ്റി. കേട്ടോ, ഒരു പിക്ചറോടെ എന്നെ മനസ്സിലാക്കുന്നു. ഒന്നുകൂടെ നിങ്ങൾ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോവാം. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു കഥ കർത്താവിനെ ഓർപ്പിച്ചു. ബംഗാളി കഥയാണെന്ന് എനിക്ക് തോന്നുന്നു, കൃത്യം ഞാൻ ഓർക്കുന്നില്ല. ഒരു കുടുംബം അകത്ത് കൊടിയ ദാരിദ്ര്യമാണ്. പക്ഷെ അവരുടെ വാതിലിന്റെ അവിടെ ഒരു മനോഹരമായ വില കൂടിയ ഒരു സിൽക്ക് കട്ടനിട്ടിടുന്നത്. പുറത്തുകൂടെ പോകുന്നവരെല്ലാം ഈ സിൽക്ക് കട്ടനാണ് കാണുന്നത്. അവർ വിചാരിക്കുന്നത് അകത്ത് ഭയങ്കര സമൃദ്ധിയാണെന്നാണ്. പക്ഷെ അകത്ത് ദാരിദ്ര്യം കൊണ്ട് അവർ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പലരുടെയും ഒരു പിക്ചറാണ്. പുറമേ നോക്കുമ്പോൾ ആത്മീയമായിട്ട് പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്. പക്ഷെ അകത്ത് ദൈവവുമായിട്ട് കൂട്ടായ്മയില്ലാതെ ആത്മീയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനം. പുറമെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് പോകുന്നു. മിറ്റീന് കൃത്യമായിട്ട് വരുന്നു, പാട്ടുപാടുന്നു, കൈയടിക്കുന്നു, കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ആർക്കും തോന്നുന്നില്ല അകത്ത് കൊടിയ ദാരിദ്ര്യമാ. ദൈവത്തോടുള്ള കൂട്ടായ്മയില്ല, ദൈവ സാന്നിധ്യത്തിന്റെ നിറവില്ല, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമില്ല, ദൈവത്തോടുള്ള വ്യക്തിപരമായ ഒരു വാഞ്ചയും ആഗ്രഹവും ഇല്ലാതെ പോകുന്ന ചോദിക്കട്ടെ, ഒരു കട്ടനിട്ടിരിക്കുകയാണ് സണ്ടി. അധികം നാൾ കട്ടനിടാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവ് വലിച്ചു കീറും, കർത്താവ് എക്സ്പോസ് ചെയ്യും. അതാ കർത്താവിന്റെ പ്രത്യേകത. അധികം നാൾ കട്ടനിട്ട് പോകാൻ കർത്താവ് നമ്മളെ സമ്മതിക്കത്തില്ല. കർത്താവ് നമ്മുടെ അവസ്ഥകൾ തുറന്നു കാണിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഞാൻ വരുന്നതിന് മുൻപ് ജാഗ്രതയുള്ളവനായിരിക്കുക. ഞാൻ ഏതു നേരത്ത് നിന്റെ മേൽ വരും എന്ന് നീ അറിയായതുകൊണ്ട് ജാഗ്രതയുള്ളവനായിരിക്കുക. മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. ഇറ്റ്സ് വെരി സീരിയസ്. ഒരു കാഹളശബ്ദം കേട്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്കും ഉണ്ടാകരുന്നു കൂടാ. ഒരു കാഹളശബ്ദം കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ബി സീരിയസ്. ആത്മീയ കാര്യങ്ങളെ സില്ലിയായിട്ട് എടുക്കുന്ന ആ മനോഭാവം, അതാണ് ആദ്യം റിപ്പെന്റ് ചെയ്യേണ്ട കാര്യം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോഴും വളരെ സില്ലിയായിട്ട് ഇവിടെ നിറങ്ങി കഴിയുമ്പോഴത്തേന് ആ കാര്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും മനസ്സ് വെക്കാതെ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ഞായറാഴ്ച കേട്ട നമ്മൾ വചനങ്ങള് ഒരു പ്രാവശ്യമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചോ. സിംഗിൾ ടൈം. ഒരാഴ്ച മുഴുവൻ കേട്ടോന്നല്ല ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടുന്ന് വചനം കേട്ടിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ പോയി അതിരുന്നൊന്ന് ധ്യാനിച്ചിട്ട് എവിടെയാണ് എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടെന്ന് ചിന്തിക്കാത്തൊരു മനുഷ്യൻ ദൈവസന്നിധിയിൽ എവിടെന്നറിയാമോ? ലവോദിക്യ സഭയെ പോലെയാ. നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, നഗ്നൻ, കുരുടൻ, തന്റെ അവസ്ഥ എന്താണെന്ന് പോലും അറിയത്തില്ല. ഞാൻ ചോദിക്കുന്ന ഒത്തിരി ഒരാഴ്ച മുഴുവൻ ചോദിച്ചൊന്നുമില്ല. സിംഗിൾ ടൈം. ഒരിക്കലെങ്കിലും ആ വചനം കേട്ടിട്ട് എപ്പോഴെങ്കിലും ഒന്ന് ഇരുന്ന് ദൈവസന്നിധിയിൽ, അയ്യോ, അതുകൊണ്ടൊക്കെ കഥ പറഞ്ഞത് ആരും തന്റെ പാപത്തെക്കുറിച്ച് അനുഭവിക്കുന്നില്ല, അയ്യോ എന്ന് പോലും പറയുന്നില്ല. ഞാൻ വിചാരിക്കുന്ന ഈ സഭയുടെ ഉത്തരവാദിത്വം ഇവിടെ കൊണ്ട് തീരുന്നല്ലെന്ന് എന്റെ വിചാരം. ഈ സഭയ്ക്കൊരു ബ്ലെസ്സിംഗ് ആയിരിക്കണം. ഒരു വ്യക്തി കുടുംബത്തിനൊരു ബ്ലെസ്സിംഗ് ആയിരിക്കണം, ചുറ്റുപാടുകൾക്കൊരു ബ്ലെസ്സിംഗ് ആയിരിക്കണം, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഈ മുഴുവൻ ഇന്ത്യക്കും ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കണമെന്ന് ഈ സഭയെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുക. മുഴുവൻ ഇന്ത്യക്കും ഒരു ബ്ലെസ്സിംഗ് ആയിരിക്കുക. എങ്ങനെ ബ്ലെസ്സിംഗ് ആകുന്നത്? പലതരത്തിൽ ബ്ലെസ്സിംഗ് ആകാം. ഇന്ത്യയിലുള്ള ഈ ജനങ്ങളെ ഓർത്തൊന്ന് കരയുകയാണെങ്കിൽ വേറെ ബ്ലെസ്സിംഗ്. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ടൊന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ അതിലൂടെ നിങ്ങളൊരു ബ്ലെസ്സിംഗ് ആവുകയാണ്. കാരണം നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ത്യയിലേക്ക് വരും. വിശ്വാസത്തോടെ ദൈവത്തിൽ ആരും കാണാതെ, കർത്താവേ ഇന്ത്യയെ അവിടെ നിന്ന് സന്ദർശിക്കണമേ, കർത്താവേ ഇന്ത്യയിൽ ദൈവപ്രവൃത്തി അയക്കണമേ എന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ യു ആർ എ ബ്ലെസ്സിംഗ്. ചടങ്ങല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഹൃദയത്തിന്റെ പരമാർത്ഥതയെന്നും ദൈവത്തോട് നിലവിളിക്കുന്ന ഒരാളൊരു ബ്ലെസ്സിംഗ്. ഏതെങ്കിലും ഇവിടുന്ന് ഒരു സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യു ആർ എ ബ്ലെസ്സിംഗ്. നിങ്ങൾക്കറിയാം ഓരോ സുവിശേഷന്മാരും ഓരോ ദൈവദാസന്മാരും അവർ അനേക പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. ഡു യു നോ ദാറ്റ്? നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം ഇവിടെ അക്ഷയ് ഗിരികുമാർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഇവിടെ ഇവിടെ എന്നാ ഈ മരിച്ചു. മേജറായിരുന്നു പട്ടാളത്തില്. ഭീകരന്മാർ അറ്റാക്ക് ഉണ്ടായി. നമ്മളല്ലോ പറഞ്ഞു, നമ്മളൊക്കെ വളരെ കൂളായിട്ട് വിട്ടിരുന്നു. പക്ഷെ അദ്ദേഹം അവിടെ മരിച്ചു വീണു. എന്തിനു വേണ്ടിയാ മരിച്ചേ? രാജ്യത്തിന് വേണ്ടി മരിച്ചതാണ്. മുൻപടയിൽ നിൽക്കുന്നവനാ പോരാട്ടത്തിന്റെ തീക്ഷ്ണത അറിയുന്നത്. അവൻ പിശാചിന്റെ നേർക്ക് നേർക്കൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും പോരാട്ടമുണ്ട്, എന്നാൽ ദൈവവേലയിൽ മുൻപിൽ നിൽക്കുന്നവര് അതിനേക്കാളും വലിയ പോരാട്ടത്തിലൂടെ കടന്നു പോവുക. അവരെ പ്രാർത്ഥനയിൽ വഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ദൈവസഭയിൽ ഓരോരുത്തർക്കും ഉണ്ട്. നമ്മളോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാ സംഭവിക്കുന്നത് അല്ല സൗകര്യങ്ങൾ. ഞാൻ പേഴ്സണലിന്റെ കാര്യം പറയാം. ചില സമയത്ത് ഒട്ടും ഉത്സാഹമില്ലാതെ ഹൃദയമില്ലാതിരിക്കുന്ന ഞാൻ ചില സമയത്ത് കർത്താവ് എപ്പോഴാണ് ഉത്സാഹം വരുന്നത്, പക്ഷെ ഒരൊറ്റ മൊമെന്റിൽ എന്റെ ഉള്ളിലേക്ക് ഒരു ഉത്സാഹം വരുന്നു. ഞാൻ ഇവിടെ ഇറങ്ങിപ്പോവുക, അപ്പോൾ എനിക്ക് മനസ്സിലായി ആരോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ ദൈവം അത് കേട്ട് എന്നെ വീണ്ടും ഉത്സാഹത്തിലേക്ക് നടത്തി. യെസ്, ഞാൻ പറഞ്ഞ ദൈവ വേലയിൽ അനേകം പേരുണ്ട്. നമുക്ക് പരിചയമുള്ളവർക്ക് വേണ്ടിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ പറഞ്ഞ അവിടെ പോരാട്ടത്തിന് ഇന്റൻസിറ്റി കൂടുതലാണ്. മനുഷ്യരം കഴിഞ്ഞ ദിവസം നോർത്തിലായിരുന്നു, അദ്ദേഹം കഴിഞ്ഞ ദിവസം തിരിച്ചു വന്നു. അവിടേക്ക് പോകുമ്പോൾ പോരാട്ടത്തിന് ഇന്റൻസിറ്റി കൂടുതലാണ്. ഇവിടെ നമുക്ക് അത്രയും നമുക്ക് അറിയത്തില്ല, കാരണം നമ്മൾ ഒരു ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയറിൽ അവിടെ ജീവിക്കുന്നത്. അവിടേക്ക് പോകുമ്പോൾ വളരെ കുറവ് ക്രിസ്ത്യാനിറ്റി ഉള്ള സ്ഥലങ്ങൾ, ഭൂരിപക്ഷവും വിഗ്രഹാരാധനയിലും പാപത്തിലും ജീവിക്കുന്ന ജനങ്ങൾ, അവിടേക്ക് പോകുമ്പോൾ പോരാട്ടത്തിന് ഇന്റൻസിറ്റി വളരെ കൂടുതലാണ്. അവർക്ക് വേണ്ടി നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് എനിക്ക് പോകാനായിട്ട് കഴിയുന്നില്ല, എന്നാൽ കർത്താവ് പോകുന്ന ഒരു സഹോദരന് വേണ്ടിയിട്ട് ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ നമുക്കിന്നൊരു മാനസാന്തരം ആവശ്യങ്ങൾ. ഈ ഷാലോ ആയിട്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവെ പൗലോസ് പറഞ്ഞത് ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്നതിലാകും. കർത്താവ് ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ കണക്ക് തീർക്കുന്ന നാളിൽ എന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? നമ്മൾ വിചാരിക്കുന്നത് കണക്ക് ഇതുവരെ തീർന്നില്ലല്ലോ, പക്ഷെ കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട് സൗരങ്ങൾ. കർത്താവ് വരാൻ പോവുക, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നാളുകൾ കഴിയുന്തോറും ഒരു കാര്യം ലോകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. അങ്ങനെയാണെങ്കിൽ അവനെ പ്രതീക്ഷിക്കുന്നവരാണ് നാമെങ്കിൽ, അവനെ കാത്തിരിക്കുന്നവരാണ് നാമെങ്കിൽ, എത്ര ഉത്സാഹത്തോടെ കർത്താവിന്റെ വേലയിൽ, കർത്താവിന്റെ കാര്യങ്ങളിൽ, കർത്താവിന്റെ സഭയെക്കുറിച്ച്, കർത്താവിന്റെ കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം എരിവുള്ളവരായിരിക്കണം നമ്മൾ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.